السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരികളെ, മനുഷ്യർ സാമൂഹികമായി ജീവിക്കുന്നവരാണ്. അവൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന, അവൻ്റെ വ്യക്തിജീവിതത്തെ, അവൻ്റെ കുടുംബജീവിതത്തെ, അവൻ്റെ ചുറ്റുപാടുകളെ തകർത്ത് കളയുന്ന ഏതൊരു പ്രശ്നവും അവനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. മനുഷ്യർ നേരിടുന്ന, ചരിത്രത്തിൽ അവർ നേരിട്ട ഏറ്റവും വലിയ അതിക്രമങ്ങളിലൊന്ന്, അവരുടെ നന്മകൾ, അവരുടെ ധാർമ്മികതയും സംസ്കാരവും, മനുഷ്യർ നേടിയെടുത്ത മേന്മകളും, അവർ അഭിമാനമായി പറയുന്ന പരിശുദ്ധിയും ഒന്നടങ്കം ബാക്കി വെക്കാതെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ഒരു ചിന്താഗതി നമുക്കിടയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മതനിഷേധമുണ്ട് എന്നതാണ്. മതനിഷേധം, പ്രത്യേകിച്ചും ഇസ്ലാമിന് എതിരെയുള്ള പരിഹാസങ്ങൾ നിറഞ്ഞ, ആക്ഷേപങ്ങൾ നിറഞ്ഞ സംസ്കാരമുള്ള, ഒരാൾക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത വൃത്തികേടുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന അധിക്ഷേപങ്ങൾ, അവ നമ്മുടെ സമൂഹത്തെ തകർത്ത് കളയും എന്നതിൽ സംശയമില്ല. മതനിഷേധം സമൂഹത്തിലേക്ക് കയറി വരുന്നത് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടാണ്. അവരുടെ കയ്യിലുള്ളത് ചോദ്യങ്ങൾ മാത്രമാണ്, ഉത്തരങ്ങളില്ല. അവർക്കാകെ മുന്നോട്ട് വെക്കാനുള്ളത് ചോദിക്കുക എന്നത് മാത്രമാണ്. എന്താണ് ഉത്തരങ്ങൾ? എന്താണ് മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ ഉത്തരങ്ങൾ? എന്താണ് പരിഹാരം? അതിനെക്കുറിച്ച് ചോദിച്ചാൽ അർത്ഥമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങൾ, കടുപ്പമുള്ള വാക്കുകൾ പറയുക എന്നതല്ലാതെ ഞാൻ ഉറപ്പു പറയുന്നു, മതനിഷേധികളുടെ പുസ്തകങ്ങൾ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നിഷേധിച്ചവരുടെ പുസ്തകങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചാലും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളില്ല, ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും കഴിയും, അതിന് യാതൊരു കഴിവും വേണ്ടതില്ല. ഒരു വീട് പണി നടക്കുന്നിടത്തേക്ക് എഞ്ചിനീയറിന്റെ അരികിൽ ചെന്ന് ഓരോ മുക്കിലും മൂലയിലുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചു ചോദിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കാൻ ആർക്കും സാധിക്കും? എന്തിനാണ് ഈ വാതിൽ ഇവിടെ? എന്തിനാണ് ഈ മതിൽ ഇങ്ങനെ? എന്തിനാണ് ഈ സിമന്റ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഈ കല്ല് ഉപയോഗിക്കുന്നത്? ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉത്തരം നൽകുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. ഇസ്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ചെയ്തത്. ഇസ്ലാം മനുഷ്യരെ ചോദ്യങ്ങളിൽ ആഴ്ത്തിയിടുകയല്ല ചെയ്തത്, ഉത്തരമാണ്. മനുഷ്യർ ആഗ്രഹിക്കുന്നത് ഉത്തരങ്ങളാണ്, അവന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന, അവന്റെ ബുദ്ധിക്ക് തൃപ്തിയേകുന്ന, അവന് സമാധാനം നൽകുന്ന, അവന്റെ ജീവിതത്തെ സ്വച്ഛമായി ഓടുകാൻ അവനെ സഹായിക്കുന്ന ഉത്തരങ്ങളാണ് വേണ്ടത്. സഹോദരങ്ങളെ, മതനിഷേധം നമ്മുടെ മക്കൾ കുട്ടികൾ എന്തിനധികം നമ്മുടെ വീടകങ്ങളിലേക്ക് വരെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അടിയുറച്ചുപോയ വിശ്വാസത്തിന്റെ അടിത്തറകളെ ചോദ്യം ചെയ്തുകൊണ്ട്, എല്ലാത്തിനോടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അവർക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ എന്തു കാര്യത്തിലും, വിവാഹമാണ് മനുഷ്യർ പഠിച്ചു വച്ച നന്മയെങ്കിൽ ചോദ്യമാണ്, എന്തുകൊണ്ട് വിവാഹമായിക്കൂടാ, എന്തുകൊണ്ട് ആണും പെണ്ണുമാകണം, എന്തുകൊണ്ട് പെണ്ണും പെണ്ണുമായിക്കൂടാ, ചോദിക്കാൻ എളുപ്പമാണ്. ചോദ്യങ്ങളിലൂടെ ജനങ്ങളുടെ ജീവിതങ്ങളെ പ്രയാസത്തിലാക്കുക എന്നത് ലളിതമായ, ഒരു ബുദ്ധിയും ആവശ്യമില്ലാത്ത, ഒരു യുക്തിയുടെയും ആവശ്യമില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങളെ, ഇസ്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വരെയുള്ള അനേകമനേകം പ്രവാചകന്മാർ, അനേകമനേകം റസൂലുകൾ, അനേകമനേകം നബിമാർ, അള്ളാഹു നിയോഗിച്ച ദൂതന്മാർ, അവരെല്ലാം ഒരുപോലെ പഠിപ്പിച്ച, ഒരു വ്യത്യാസവുമില്ലാതെ പഠിപ്പിച്ച, ആദം നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു നൽകിയ, നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാവരും ഒരുപോലെ പഠിപ്പിച്ചു നൽകിയ, ഒരുപോലെ തങ്ങളുടെ അനുയായികൾക്ക് പകർന്നു നൽകിയ മൂന്ന് അടിത്തറകളുണ്ട്. മൂന്ന് അടിത്തറകൾ. ആ മൂന്ന് അടിത്തറകളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നതാണ് മതനിഷേധത്തിന്റെ യുക്തിവാദമെന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ഈ പിടച്ച ചിന്താഗതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ മൂന്ന് അടിത്തറകളെ പിഴുതെറിഞ്ഞാൽ നന്മകളെ നിങ്ങൾക്ക് വേരോടുകൂടി പിഴുതെറിയാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മൂന്ന് അടിത്തറകൾ, അവക്കുള്ള തെളിവുകൾ എന്താണ്? ചുരുങ്ങിയ രൂപത്തിലെങ്കിലും അത് വിവരിക്കുക എന്നത് അനിവാര്യമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ നാം ചെറുപ്രായം മുതലേ നട്ടുവളർത്തേണ്ട നനവാണിത്. നമ്മളിൽ ഒരാൾക്കും സംശയത്തിന്റെ ഒരു കണിക പോലും ബാക്കി നിൽക്കാൻ പാടില്ലാത്ത മൂന്ന് ചോദ്യങ്ങളും മൂന്ന് ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചാണ്. ആരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല? ചിലർ പറയുന്നു അള്ളാഹു എന്നാൽ അറബികളുടെ ദൈവമാണ്, അവരുടെ കുലദൈവമാണ്. ചിലർ പറയുന്നു അള്ളാഹു എന്നാൽ അറബികൾക്ക് മാത്രം പരിചയമുള്ള, മുസ്ലിമീങ്ങൾക്ക് മാത്രം പരിചയമുള്ള ഒരാളാണ്. അല്ല, ആവർത്തിച്ചു പറയട്ടെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി വീണ്ടും 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 ആവർത്തിച്ചു പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ പോലും ഇതാ അള്ളാഹു അറബികളുടെ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ മാത്രം ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഒരു രാജ്യക്കാരുടെ ദൈവമാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, ഭൂമിയുടെ മാത്രം ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ വിശേഷിപ്പിച്ചുകൊണ്ട് നിരക്ഷരനായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അനേകമനേകം ആയത്തുകളുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഷേധിയായിരുന്ന ഫിറഔൻ, ഈജിപ്തിലെ ഭരണാധികാരി ഫിറഔനിന്റെ ചോദ്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. ഫിറഔൻ, ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന, സ്വേച്ഛാധിപതിയായിരുന്ന, ധിക്കാരിയായിരുന്ന, ആധുനിക കാല മതനിഷേധികളുടെ പൂർവികനായ ഫിറഔൻ, അവൻ പറഞ്ഞു, ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, ഓ മൂസ, അള്ളാഹുവിനെ കുറിച്ചാണല്ലോ നീ സംസാരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കാണല്ലോ നീ ക്ഷണിക്കുന്നത്. ആരാണ് അല്ലാഹു? ആരാണ് നിങ്ങൾ ഈ പറയുന്ന രക്ഷിതാവ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരമായി പറഞ്ഞു കൊടുത്തു, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖ തുമ്മ ഹദാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിക്കു മനുഷ്യരെ, ആലോചിക്കുക നിങ്ങൾ മനുഷ്യരെ, ബുദ്ധിജീവികളെ, വിവരമുള്ളവരെ, ഗ്രന്ഥങ്ങൾ ഗ്രന്ഥക്കെട്ടുകൾ വായിച്ചെടുത്തവരെ, നിങ്ങൾ ഇതിനേക്കാൾ മനോഹരമായി ശ്രദ്ധാവായ റബ്ബിനെ കുറിച്ച്, മനുഷ്യരുടെ പ്രപഞ്ചത്തിന്റെ ശ്രദ്ധാവിനെ കുറിച്ച് ഇതിനേക്കാൾ മനോഹരമായി നിങ്ങൾക്ക് എന്തു പറയാൻ കഴിയും? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു തുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ രക്ഷിതാവ്, അവൻ സർവ സൃഷ്ടികൾക്കും, കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കൾക്കും, എല്ലാ വസ്തുക്കൾക്കും, മനുഷ്യർക്ക്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, വൃക്ഷങ്ങൾക്ക്, ആകാശത്തിന്, ഭൂമിക്ക്, ചന്ദ്രന്, നക്ഷത്രങ്ങൾക്ക്, എന്തെല്ലാം വസ്തുക്കളുടെ, കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കൾക്കും അവയുടെ പ്രകൃതം നൽകിയവനാരാണോ, അവയുടെ സൃഷ്ടിപ്പ് നൽകിയവനാരാണോ, സുമ്മഹദ എന്നിട്ട് അവക്കെല്ലാം മാർഗദർശനം നൽകിയവനാരാണോ, അവനാണ് ഞങ്ങളുടെ റബ്ബ്. എത്ര കൃത്യമാണ്! എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവക്ക് അവയുടെ പ്രകൃതം നൽകി. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ കുഞ്ഞ്, ഒരു ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിന് പറഞ്ഞുകൊടുത്തത്? ഇതാ, മാതാവിന്റെ മാറിടത്തിലേക്ക് എത്തിയാൽ നീ വലിച്ചു കുടിക്കണം, നിനക്കുള്ള ഭക്ഷണം അവിടെയുണ്ട്. ആരാണ് ആ കുഞ്ഞിനത് പറഞ്ഞുകൊടുത്തത്? ആരാണ് ആ കുഞ്ഞിനത് മനസ്സിലാക്കി നൽകിയത്? വേദനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയതാ ഒച്ചത്തിൽ കരയുന്നു. ആരാണ് ആ കുട്ടിയോട് പറഞ്ഞത്, കരഞ്ഞാൽ നിനക്ക് വേദനിക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാകും? ആരാണ് പറഞ്ഞുകൊടുത്തത്? ആ കുട്ടിക്ക് സന്തോഷമുണ്ടായാലത് ചിരിക്കുന്നു. ആരാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ചിരിക്കേണ്ടത് എന്ന്? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു തുമ്മ ഹദാ. സർവ്വദിനയും സൃഷ്ടിക്കുകയും അവക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല. അവനാണ് അല്ലാഹു. ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും തിരിച്ചറിയാൻ കഴിയുന്ന, അവർക്കെല്ലാം സൃഷ്ടിപ്പ് നൽകിയ, അവർക്ക് ഉപജീവനം നൽകിയ, അവർക്കു വേണ്ടി ആകാശഭൂമികളെ ഒരുക്കി നൽകിയ, സമുദ്രത്തെ വിധാനിച്ചവനായ പടച്ചവനാരാണോ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവനെ കുറിച്ചാണ് ഇസ്ലാം അല്ലാഹു എന്ന് പറഞ്ഞത്. അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് എന്താണ്? അനേകായിരം 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 തെളിവുകളുണ്ട്. രണ്ടു കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ ചിന്തിക്കുക, നാം ഈ ജീവിക്കുന്ന പ്രപഞ്ചം അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ആകാശഭൂമികൾ ഇവിടെയുണ്ട് എന്നത്, നീ ഇവിടെയുണ്ട് എന്നത്, നിനക്ക് കണ്ണുകൾ നൽകപ്പെട്ടിരിക്കുന്നു എന്നത്, കാതുണ്ട് എന്നത്, മനുഷ്യരുണ്ട് എന്നത്, മൃഗങ്ങളുണ്ട് എന്നത്, പക്ഷികളുണ്ട് എന്നത്, വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ സൃഷ്ടിപ്പുകളുണ്ട് എന്നത് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ഏറ്റവും ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിച്ചത്, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാത്തി വൽ അർദ ബല്ലാ യൂഖിനൂൻ. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടവരാണോ? ഇതാ നിങ്ങൾ പിന്നോട്ട് 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 പോവുക. ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ, നീ ഇല്ലാത്ത ഒരു കാലഘട്ടം, നിന്റെ മാതാപിതാക്കളില്ലാത്ത കാലഘട്ടം, അവർക്ക് മുൻപുള്ളവരില്ലാത്ത കാലഘട്ടം, പ്രപഞ്ചമില്ലാത്ത കാലഘട്ടം. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുതെ അങ്ങ് രൂപപ്പെട്ടതാണോ, വെറുതെ അങ്ങ് പൊട്ടിമുളച്ചതാണോ? എങ്ങനെയാണ് ഒരു മനുഷ്യനത് പറയാൻ കഴിയുക? ശൂന്യതയിൽ നിന്നൊരു വസ്തു ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നാം കാണുന്നുണ്ടോ? എപ്പോഴെങ്കിലും നീ നടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വലിയ പർവ്വതം നിന്റെ മുന്നിൽ വെറുതെ രൂപപ്പെട്ടോ? എപ്പോഴെങ്കിലും നീ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ എവിടെ നിന്നറിയാതെ നിന്റെ മുൻപിൽ പെട്ടെന്നൊരു മനുഷ്യൻ രൂപപ്പെട്ടോ? അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്നാണ് അവർ പടക്കപ്പെട്ടത്. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല ഇനി അവർ തന്നെയാണോ അവരെ പടച്ചത്? അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? എങ്ങനെയാണ് മനുഷ്യനത് പറയാൻ കഴിയുക? അം ഖലഖുസ് സമാവാത്തി വൽ അർദ ബല്ലാ യൂഖിനൂൻ, അവർക്ക് മുകളിൽ ആകാശവിധാനമായി കിടക്കുന്ന നക്ഷത്രങ്ങൾ, സൂര്യൻ, ഈ കാണുന്ന പ്രപഞ്ചം, മനുഷ്യരെ മുകളിലേക്ക് നോക്കുക, എന്തു വലിയ ആകാശമുണ്ട്, അം ഖലഖു സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അവരാണോ പടച്ചത്? ബല്ലാ യൂഖിനൂൻ, എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല, ദൃഢവിശ്വാസമില്ലാത്തവരാണവർ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, എന്തൊരു കാര്യമുണ്ടോ അതിനു പിന്നിലൊരു കാരണമുണ്ട് എന്നത് മനുഷ്യർ ശാസ്ത്രജ്ഞനാകാതെ പഠിച്ചെടുത്ത കാര്യമാണ്. ഒരു ശാസ്ത്രജ്ഞനാകേണ്ട കാര്യമില്ല, എന്തിനവന് ബുദ്ധി വെക്കേണ്ടത് പോലുമില്ല. ഒരു കുട്ടി ജനിച്ചു എന്ന് നിങ്ങൾ കരുതി, ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിന്റെ പിറകിൽ നിന്ന് നിങ്ങളൊന്ന് കൈകൊട്ടി നോക്കൂ, ഒന്ന് ശബ്ദമുണ്ടാക്കി നോക്കൂ, ആ കുട്ടി തിരിഞ്ഞു നോക്കും, ആ കുട്ടി തിരിഞ്ഞു നോക്കും. അതിനറിയാം ഒരു ശബ്ദം ഈ പ്രപഞ്ചത്തിൽ വെറുതെ ഉണ്ടാവുകയില്ല എന്ന്. ആ കുട്ടിയെ ആരെങ്കിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിച്ചു കൊടുത്തോ, ഇതാ ഒരു പ്രവർത്തനം ഉണ്ടായാൽ അത് ചെയ്തവനുണ്ടാകണം, പറഞ്ഞു കൊടുത്തോ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ, ആരെങ്കിലും ഫിലോസഫി പറഞ്ഞു കൊടുത്തോ, ഇല്ല. കുട്ടിക്കറിയാം ഒരു പ്രവൃത്തിയുണ്ടോ അതിനു പിന്നിലൊരു പ്രവൃത്തി ചെയ്യുന്നവനുണ്ടാകും. അറബിയിൽ പറയും ഫിഅലുണ്ടെങ്കിൽ ഫാഇലുണ്ട്, പ്രവൃത്തിയുണ്ടെങ്കിൽ അതിനൊരു കർത്താവുണ്ട്, ഇല്ലാതെ പ്രവർത്തനം ഉണ്ടാവുകയില്ല. നോക്കൂ, നിങ്ങൾ ഒരു യുക്തിവാദി, ഇരുട്ടുള്ള ഒരു ദിവസം രാത്രിയിൽ ഒരു ഇടവഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവനങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഒരാൾ നടക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദം, ഒരു വർത്തമാനത്തിന്റെ ശബ്ദം. തിരിഞ്ഞു നോക്കി, ഒരാളെയും കാണാനില്ല. ഏതെങ്കിലും ഒരു യുക്തിവാദി, ഏതെങ്കിലും ഒരു മതനിഷേധി, ഏതെങ്കിലും തലക്ക് വലിവുള്ള ഒരാളെങ്കിലും പറയുമോ, ആ ഈ പ്രപഞ്ചം തന്നെ വെറുതെ ഉണ്ടായി, ഒരു ശബ്ദം അങ്ങ് വെറുതെ ഉണ്ടായാൽ എന്താണ്? ചിന്തിക്കുന്നില്ല നിങ്ങൾ, ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട് ഇത് ആവർത്തിച്ചുകൂടാ? ഈ പ്രപഞ്ചത്തിന് വെറുതെ ഉണ്ടാകാമെങ്കിൽ വെറുതെ ഉണ്ടായ പ്രപഞ്ചത്തിൽ എന്തും വെറുതെ ഉണ്ടായിക്കൂടെ? എന്തുകൊണ്ടാണ് പ്രപഞ്ചം മാത്രം വെറുതെ ഉണ്ടാകുകയും പിന്നീട് അതിലൊന്നും വെറുതെ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇതിനൊരു മറുപടി നൽകാൻ പോകുന്നത്? ഒന്നാമത്തെ തെളിവ് അതാണ്. രണ്ടാമത്തെ തെളിവ്, പ്രപഞ്ചമുണ്ട് എന്നത് മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഈ കൃത്യത, പ്രപഞ്ചത്തിലെ ഈ സങ്കീർണത, പ്രപഞ്ചത്തിലെ ഈ സൂക്ഷ്മമായ ക്രമീകരണം അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. നിന്റെ കണ്ണ് നീ കാണുന്നില്ലേ? നിന്റെ ചെവിയെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ? നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ആലോചിക്കുന്നില്ലേ? അല്ലാഹു ഖുർആനിൽ ചോദിച്ചതുപോലെ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദി ഖലഖക ഫസവാക ഫഅദലക ഫീ അയ്യി സൂറത്തി മാ ഷാഅ റക്കബക. യാ അയ്യുഹൽ ഇൻസാൻ, അല്ല മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ, നന്മകളേറെ ചൊരിഞ്ഞു നൽകിയ നിന്റെ സ്രഷ്ടാവിനെ കുറിച്ച് നിന്നെ വിസ്മരിച്ചു കളഞ്ഞ കാര്യം എന്തൻ? എങ്ങനെ നീ അവനെ കുറിച്ച് മറന്നുപോയി? അല്ലദി ഖലഖക, അവനാണ് നിന്നെ പടച്ചത്. ഫഅദലക, അവൻ നിന്റെ സൃഷ്ടിപ്പ് നേരെയാക്കിയിരിക്കുന്നു. നിന്റെ കൈയിന്റെ ഭാഗത്ത് കാലില്ല, കാലിന്റെ ഭാഗത്ത് കൈയില്ല, മൂക്ക് തലക്ക് പിറകിലല്ല, കണ്ണൊന്ന് ഇവിടെയും കണ്ണൊന്ന് പിറകിലുമല്ല. മനുഷ്യനെന്ത് കൃത്യമായാണ് സൃഷ്ടിക്കപ്പെട്ടത്? ആളുകൾ ചിലപ്പോൾ ആശുപത്രിയിലേക്ക് പോകും, വേദനയാണ്, വലിയ വേദനയാണ്. അങ്ങനെ പരിശോധനകൾ അവസാനം ഡോക്ടർ പറയും, ഇതാ ഒരു നരമ്പ് അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിയത് കൊണ്ടാണ് നീ വേദന അനുഭവിക്കുന്നത്. ഒരു നരമ്പ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തു കൃത്യമായാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്! ഈ കാണുന്ന പ്രപഞ്ചത്തിൽ ധാരാളക്കണക്കിന് പദാർത്ഥങ്ങളുണ്ട്, അതെല്ലാം കൂടി ചേർന്ന് അങ്ങ് വെറുതെ ഉണ്ടായി എന്നാണെങ്കിൽ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുക. ഒരു കാട്ടിൽ ഒരാൾ പോയി എന്ന് വിചാരിക്കും, ഒരു കാട്ടിൽ പോയി ഒരാൾ, ഒരു കാട്ടിൽ ചെന്നെത്തി. കാട്ടിൽ എന്തെല്ലാം ഉണ്ട്? കാട്ടിൽ മരങ്ങളുണ്ട്, കാട്ടിൽ വനങ്ങളിൽ മധുരമുള്ള ഫലങ്ങളുണ്ട്, മധുരമുള്ള പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ അറുത്തു ഭക്ഷിച്ചാൽ രുചികരമായി തിന്നാൻ കഴിയുന്ന അനേകം മൃഗങ്ങളുണ്ട്. ഇതെല്ലാം കാട്ടിലുണ്ട്. ഏതെങ്കിലും ഒരാൾ ഒരു തവണ കാട്ടിലേക്ക് കയറി ചെന്നു. കാട്ടിന്റെ നടുക്കലതാ ഒരു പാത്രത്തിൽ നല്ല ബിരിയാണി ഉണ്ടാക്കി വച്ചിരിക്കുന്നു, നല്ല ഭക്ഷണം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരുത്തൻ പറയുമോ, ഓ ഈ കാട്ടിൽ മൃഗങ്ങളുണ്ട്, കോഴിയുണ്ട്, ഇവിടെ ആടുണ്ട്, ഇവിടെ പോത്തുണ്ട്, ഇവിടെ അരിക്കുള്ള ധാന്യങ്ങളുണ്ട്, ഇവിടെ പച്ചക്കറികളുണ്ട്, എന്തുകൊണ്ടൊരു ബിരിയാണി ഉണ്ടായിക്കൂടാ എന്ന് ഒരാൾ പറയുമോ? ബുദ്ധിയുള്ള ഒരാൾ പറയുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നതിനുള്ള തെളിവുകൾ അനേകായിരങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യമാണ്. നന്മകളുടെ അടിത്തറയാണ്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന കാര്യം അതാണ്. പരലോകമുണ്ട് എന്ന വിശ്വാസം, മരിച്ചതിന് ശേഷം നിന്റെ ഖബറിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ജീവിതം, നീ കണ്ണടച്ചാൽ നിന്നെ കാത്തിരിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടെ നീ നിന്റെ പ്രവർത്തനങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നന്മ ചെയ്തവർക്ക് വിജയമുണ്ട്, തിന്മ ചെയ്തവർക്ക് പരാജയമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട്, ചോദ്യം ചെയ്യലുകളുണ്ട്. നീ ഉപയോഗപ്പെടുത്തിയ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യലുകളുണ്ട്. അങ്ങനെ ഒരു പരലോകം വരാനിരിക്കുന്നുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം വലുപ്പമുള്ള ഒരു നന്മ ചെയ്താൽ അവനത് കാണുന്നതാണ്. ആരെങ്കിലും ഒരു ഉറുമ്പിന്റെ കാലടിപ്പാടിനോളം വലുപ്പമുള്ള ഒരു തിന്മ ചെയ്താൽ അവനത് കാണുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ വിശ്വാസം, പരലോകമുണ്ട് എന്ന വിശ്വാസം, എന്താണ് അതിനുള്ള തെളിവ്? ഭൂമിയിൽ അതിനുള്ള തെളിവുണ്ട്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞ തെളിവാണ് പരലോകമുണ്ട് എന്നതിനുള്ള തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ജീവനുള്ളതിൽ നിന്ന് അവൻ ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നു, ജീവനില്ലാത്തതിൽ നിന്ന് അവൻ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു. ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന എളുപ്പമുള്ള ഉദാഹരണം പറയാം. അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞതുപോലെ വതറൽ അർദ ഹാമിദതൻ, ഭൂമി അതാ വരണ്ടുണങ്ങി, ജീവന്റെ ഒരു തുടിപ്പുമില്ലാതെ ഉണങ്ങി വരണ്ട്, യാതൊരു അവശേഷിപ്പുമില്ലാതെ കിടക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. ഭൂമിയിലേക്ക് നോക്കിയാൽ ഒന്നും അവിടെയില്ല, ഭൂമി ചത്തുണങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ പോയിട്ടില്ലേ വേനൽക്കാലങ്ങളിൽ വണ്ടിയോടിക്കുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് നോക്കുക, ഒരു വിത്തിന് ഇനി അവിടെ ബാക്കി നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു വിത്തിന്, ഒരു ചെറിയ വിത്ത് ഇനി അവിടെ ബാക്കിയുണ്ടാകും. ആ ചുട്ടുപൊള്ളുന്ന വേനലിൽ ഇനി ഒരു ചെടിക്കുള്ള വിത്ത്, അതിനുള്ള പുൽനാമ്പുകൾ അവിടെ ബാക്കി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അല്ലാഹു ആകാശത്തു നിന്ന് മഴയിറക്കി കഴിഞ്ഞാൽ ആ ഭൂമിയിൽ നിന്ന് അത് അത്ഭുതകരമായി മനുഷ്യന്റെ കണ്ണുകൾക്ക് തണുപ്പ് നൽകുന്ന, മനുഷ്യന്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന പച്ചപ്പ് പുറത്തേക്ക് വരുന്നു. എവിടെ നിന്നാണ് ഇത് വന്നത്? സഹോദരങ്ങളെ, ചിലിയിൽ ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വരണ്ട പ്രദേശം എന്നറിയപ്പെടുന്ന ഒരു മരുഭൂമിയുണ്ട്. അറ്റാക്കാമ മരുഭൂമി എന്നാണ് അതിൻ്റെ പേര്. ഭൂമിയിൽ ഏറ്റവും വരൾച്ചയുള്ള പ്രദേശം അതാണ്. സാധാരണ നമ്മൾ മരുഭൂമികളെ കുറിച്ച് പറയും സഹാറ എന്നൊക്കെ പറയും, ആളുകൾ ചിലരെങ്കിലും കേട്ടിട്ടില്ലാത്ത കാര്യമാണിത്. മഴ ഏറ്റവും കുറഞ്ഞു മാത്രം പെയ്യുന്ന സ്ഥലം, വർഷങ്ങൾ മഴ പെയ്യാതെ ആ നാടുകളിൽ വരൾച്ച തുടരാറുണ്ട്. ജീവികളില്ലാത്ത, അതല്ലെങ്കിൽ വിരളമായി മാത്രം ജീവികളെ കാണാൻ കഴിയുന്ന വരണ്ടുണങ്ങിയ മരുഭൂമി, വർഷങ്ങൾ മഴയില്ല. നിങ്ങൾ പോയി അന്വേഷിക്കുക, ആ മരുഭൂമികളിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഊട്ടിയിൽ പോയാൽ കാണും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, മനോഹരമായ മനോഹരമായ പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന താഴ്വാരങ്ങൾ, കിലോമീറ്ററുകൾ നിറയെ ചെടികൾ വളർന്നു പൊന്തിയ കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ ഒരു ജീവന്റെ തുടിപ്പ് അള്ളാഹു ബാക്കി വെച്ചത്? അതുപോലെ അള്ളാഹു മനുഷ്യരെ പുറത്തു കൊണ്ടുവരും, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ പുനരുജ്ജീവിപ്പിക്കും, നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. നീ പരിഹാസം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ വന്ന് കളിയാക്കി പോയ ആളുകളുണ്ടല്ലോ, ഈ പരിഹാസം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ വരും, ഞങ്ങളും വരും, എല്ലാവരും വന്നെത്തുന്ന ഒരു പരലോകമുണ്ട് എന്ന ഉറപ്പിന് മുകളിലാണ് ഈ പരിപാടിയും ഇതുപോലുള്ള പരിപാടികളും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു നൽകിയ അത്ഭുതങ്ങളിൽ പെട്ടതാണ് സഹോദരങ്ങളെ ഈ പറയുന്ന പ്രപഞ്ചത്തിലെ അത്ഭുതം. മനുഷ്യർക്ക് മുന്നിൽ അള്ളാഹു നിശ്ചയിച്ചു നൽകിയ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം അതാണ് അന്ത്യനാൾ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനുള്ള തെളിവ്, നിങ്ങളുടെ ചുറ്റുപാടുകളിലുമുള്ള തെളിവാണ്. ഞാൻ ഏറ്റവും ലളിതമായ, ഏറ്റവും ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന തെളിവുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർ ആവർത്തിച്ചു പറഞ്ഞ മൂന്ന് അടിത്തറകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ അടിത്തറ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. രണ്ടാമത്തെ അടിത്തറ പരലോകത്തിലുള്ള വിശ്വാസമാണ്. മൂന്നാമത്തെ അടിത്തറ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്, നബിമാരിലുള്ള വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് വെറുതെയല്ല. അവരെ അള്ളാഹു മൃഗങ്ങളെ പോലെ ഒരു ഉപദേശവും നൽകാതെ വെറുതെ വിട്ടിട്ടില്ല. അവർക്ക് നന്മ ഏതാണ്, തിന്മ ഏതാണ്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാം, എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെയാണ് ഒരു നല്ല കുടുംബജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് എന്ന കാര്യം അവർക്ക് വിവരിച്ചു നൽകുന്ന റസൂലുകൾ, പ്രവാചകന്മാർ, ദൂതന്മാർ അവരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അനേകായിരം ദൂതന്മാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടയാളാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അങ്ങനെ പ്രവാചകന്മാരുടെ പരമ്പരകൾ തുടർച്ചയായി വന്നിട്ടുണ്ട്. ആ നബിമാർ, ആ പ്രവാചകന്മാർ അവരിൽ അവസാനത്തെ കണ്ണിയാണ് ഖാതമുൽ അംബിയാ വ ഇമാമുൽ മുർസലീൻ വ സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവായ, നബിമാരിൽ അന്തിമനായ, റസൂലുകളുടെ നേതാവായ, ലിവാഉൽ ഹംദിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഉന്നതമായ സ്ഥാനം നൽകപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിലുള്ള വിശ്വാസം മൂന്നാമത്തെ അടിത്തറയാണ്. മുസ്ലിമീങ്ങളെ, ഞാൻ ഒന്നാമത് നിങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഈ മൂന്ന് അടിത്തറകൾ, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസം, പരിശോധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസങ്ങളിൽ ആശയക്കുഴപ്പങ്ങളുണ്ടോ? ഈ പറയുന്ന വൃത്തികേടുകൾ, മാലിന്യങ്ങൾ കേട്ട് കേട്ട് മനസ്സിന്റെ ഉള്ളകങ്ങളിൽ എവിടെയെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടോ? ദൂരീകരിക്കുക. ഈ പ്രശ്നം നീ പരിഹരിക്കുക. മരണത്തിന് ശേഷം ഇനി ഒരു തിരിച്ചുവരവില്ല. ഈ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ പറഞ്ഞതുപോലെ ഇമ്മൻ നാറു അബദൻ വ ഇമ്മൽ ജന്നതു അബദൻ, ഒന്നല്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് അവസാനമില്ലാത്ത സ്വർഗം നിനക്ക് നേടിപ്പിടിക്കാം, അതല്ലെങ്കിൽ കാത്തിരിക്കുന്നത് അവസാനമില്ലാത്ത നരകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം പരിശോധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ് അവിടുന്ന് ജനിച്ചത്. അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ചു. അവിടുന്ന് ജനിക്കുന്നതിന് മുൻപ് മാതാവ് അവിടുത്തെ ഗർഭത്തിൽ ചുമന്ന കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളാഹ് മരണപ്പെട്ടു. അനാഥനായാണ് അവിടുന്ന് ജനിച്ചത്. ആറാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മരണപ്പെട്ടു. പരിപൂർണ അനാഥനാണ് ആറാമത്തെ വയസ്സു മുതൽ, പരിപൂർണ അനാഥനാണ്. അവിടുത്തെ ഏറ്റെടുത്തു വളർത്തിയത് അബ്ദുൽ മുത്തലിബാണ്. എട്ടു വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി വളർത്തിയത് അവിടുത്തെ പിതൃ സഹോദരനായ അബൂ താലിബാണ്. അനാഥനായി ജനിച്ച ഒരു കുഞ്ഞ്, അനാഥനായി ജനിച്ച ഒരു കുഞ്ഞ്, ആ അനാഥനായ കുഞ്ഞു വളരുന്നത് എവിടെയാണ്? മക്കയിലാണ്. ഏതാണ് ഈ മക്ക? ചരിത്രം നിങ്ങൾ പരിശോധിക്കുക, വായിക്കുക. അന്ധകാരത്തിന്റെ, അജ്ഞതയുടെ, അറിവില്ലായ്മയുടെ, അസാംസ്കാരികതയുടെ, അധാർമികതയുടെ, വൃത്തികേടുകളുടെ, നജസ്സുകളുടെ, മാലിന്യങ്ങളുടെ കൂത്തരങ്ങായിരുന്ന ആ കാലഘട്ടത്തിലെ മക്ക. അവിടെ ഇല്ലാത്ത തിന്മകളില്ല, അവിടെ ഇല്ലാത്ത വൃത്തികേടുകളില്ല. ആ സമൂഹത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. മദ്യം തെരുവുകളിലൂടെ ഒഴുകുന്ന ഒരു സമൂഹം, വിഗ്രഹാരാധനയിലും അനേകം അന്ധവിശ്വാസങ്ങളിലും ജീവിതം നയിക്കുന്ന ഒരു സമൂഹം. വ്യഭിചാരം അവർക്കിടയിൽ വ്യാപകമാണ്, തോന്നിവാസങ്ങൾ വ്യാപകമാണ്, തിന്മകൾ വ്യാപകമാണ്, അതിക്രമങ്ങൾ വ്യാപകമാണ്. ഒരൊട്ടകത്തിന്റെ മൂക്കുകയറിന് വേണ്ടി വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധങ്ങൾ അവർക്കിടയിൽ നടന്നിട്ടുണ്ട് എന്ന് ചിലർ പറയുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധം എന്തിനു വേണ്ടി? ഒട്ടകത്തിന്റെ മൂക്കുകയറിന് വേണ്ടി. അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അന്യായങ്ങൾ, ഇതെല്ലാം നിറഞ്ഞു നിന്ന മക്കയിൽ അനാഥനായി വളർന്ന ഒരു മനുഷ്യൻ ഒരു തുള്ളി മദ്യം, ഒരു തുള്ളി മദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് രുചിച്ചിട്ടില്ല. അവിടുന്ന് അങ്ങനെ രുചിച്ചിരുന്നു എങ്കിൽ അവിടുന്ന് നബിയായതിന് ശേഷം മക്കാർ പറയുമായിരുന്നു, മുഹമ്മദ് നീ പണ്ട് മദ്യപിച്ചിരുന്നല്ലോ, നീ പണ്ട് കുടിച്ചിരുന്നല്ലോ എന്നവർ പറയുമായിരുന്നു. അവർ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഭംഗിയുള്ള നാട്ടിൽ സ്ഥാനമുള്ള ആദരവുള്ള വലിയ കുടുംബമുള്ള പദവികളുള്ള ഒരു യുവാവായി വളരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ അരികിൽ പോലും അവിടുന്ന് എത്തിപ്പെട്ടില്ല. അധാർമികമായ ഒരു കാര്യം നോക്കൂ നിങ്ങൾ, നല്ല ഒരു സമൂഹത്തിൽ ഒരാൾ നല്ലവനായി ജീവിക്കുന്നു എന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്! പക്ഷേ വൃത്തികേടുകൾക്ക് നടുവിൽ അനാഥനായി വളരുന്ന ഒരാൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞത്, വല അമ്രുക, നബിയെ അങ്ങയുടെ ജീവിതം തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത്ഭുതമാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മാലിന്യങ്ങൾക്കിടയിലാണ് വജ്രം പോലെ തിളങ്ങി നിൽക്കുന്ന പരിശുദ്ധമായ ജീവിതം അവിടുന്ന് നയിച്ചത്. ആ നാട്ടുകാർ അവിടുത്തെ വിളിച്ചു, അൽ അമീൻ, സത്യസന്ധനാണ്, കളവ് പറയില്ല. ഒരിക്കൽ തമാശക്ക് പോലും അടുത്ത് കളവ് പറഞ്ഞിട്ടില്ല, തമാശക്ക് പോലും. നിങ്ങൾ ഒരു ദിവസം, ഒരു മാസം തമാശക്ക് ഒരു കളവ് അബദ്ധത്തിൽ പോലും പറയാതിരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. എത്രമാത്രം ശ്രദ്ധ വേണ്ട കാര്യമാണതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. തമാശക്ക് പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞതായി അവർക്കൊരാൾക്കും ഒരിക്കൽ പോലും പറയാൻ വയ്യ. 40 വർഷക്കാലം അവർക്കിടയിൽ അൽ അമീനായി, ഏറ്റവും ബുദ്ധിയുള്ളവരായി, അവർക്കിടയിൽ സ്ഥാനമുള്ളവരായി, പദവിയുള്ളവരായി, ആദരിക്കപ്പെടുന്നവരായി വളർന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിലാണ് അവിടുത്തേക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ലഭിക്കുന്നത്. ഹിറ ഗുഹയിൽ അവിടുത്തേക്ക് ആദ്യമായി നൽകപ്പെട്ട സന്ദേശം അവിടുത്തേക്ക് വായിക്കാൻ അറിയുമായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, വായിക്കാൻ അറിയുമായിരുന്നില്ല, എഴുതാൻ അറിയുമായിരുന്നില്ല. തൻ്റെ പേരുപോലും ഏതെങ്കിലും ഒരു ഏടിൽ എഴുതി വച്ചാൽ തൻ്റെ പേരേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവിടുന്ന് നിരക്ഷരനായിരുന്നു, ഉമ്മിയായിരുന്നു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമായി തന്റെ ജനതയ്ക്ക് മുൻപിൽ അവിടുന്ന് വായിച്ചു കേൾപ്പിക്കുന്നു, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. നോക്കൂ നിങ്ങൾ, വായിക്കാൻ അറിയാത്തവരാൽ ആദ്യം പറയേണ്ട വാക്കാണോ അത്? ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ, അവന്റെ ബുദ്ധിയിൽ കൊണ്ടുവന്നതാണെങ്കിൽ വായിക്കാൻ അറിയാത്തവരാൽ ആദ്യം പറയും, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടു. ആദ്യ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഭാര്യ വിശ്വസിച്ചു, അടുത്ത കൂട്ടുകാർ വിശ്വസിച്ചു. അബൂബക്കറിന സിദ്ദീഖും അലി ഇബ്നു അബീ ത്വാലിബും ബിലാൽ ഇബ്നു റബാഹും ഇസ്ലാമിലേക്ക് ഓരോരുത്തരും ഒറ്റയും തെറ്റയുമായി വന്നെത്തി. പതുക്കെ പതുക്കെ അവർ വളർന്നു തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനം പരസ്യമാക്കി ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ സബാഹാ, വരൂ ജനങ്ങളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടുന്ന് അവരോട് ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായ അബൂ ലഹബ് പറഞ്ഞു, തബ്ബല്ലക സായിറൽ യൗം ലിഹാദാ ജമഅതനാ, ഈ ദിവസം മുഴുവൻ നീ നശിപ്പിച്ചു കളഞ്ഞു, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണ് നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. നോക്കൂ നിങ്ങൾ, ആദ്യത്തെ എതിർപ്പുണ്ടായത് കുടുംബക്കാരിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയോടുകൂടി പ്രബോധനത്തിൽ മുന്നിലേക്ക് നടന്നുകൊണ്ടിരുന്നു. 13 വർഷക്കാലം താൻ ജനിച്ചു വീണ, താൻ വളർന്ന അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട ഒരു നാട്ടിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരാളില്ല എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജീവിച്ചു. 13 കൊല്ലം പ്രയാസങ്ങൾ, പീഡനങ്ങൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കൊലപാതകങ്ങൾ, മർദ്ദനങ്ങൾ, ബഹിഷ്കരണങ്ങൾ, എന്തെല്ലാം അവിടുന്ന് നേരിട്ടു. ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഒരു വർഷത്തിനോടടുത്ത കാലം ശഅബ് അബീ ത്വാലിബിൽ മക്കയുടെ താഴ്വരകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുത്ത അനുചരന്മാരും മാറ്റി നിർത്തപ്പെട്ടു, പട്ടിണി കിടന്നു. മുസ്ലിമീങ്ങളുടെ കുട്ടികൾ അവർ കരയുന്ന ശബ്ദം മക്കയിലേക്ക്, കഅബയിലേക്ക്, അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കർണപുടങ്ങളിലേക്ക് വന്നെത്തി. പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ. അവർ പാലായനം ചെയ്തു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒളിച്ചു പോവുകയാണ്, രക്ഷപ്പെട്ടോടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടോടി മദീനയിലേക്കെത്തി.
മദീനയിൽ അതാ അഭയാർത്ഥികളുണ്ട്, അഭയാർത്ഥികളെ സ്വീകരിച്ചവരുമുണ്ട്. ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ സഹോദര്യത്തിന്റെ, അത്ഭുതകരമായ സഹോദര്യത്തിന്റെ ചരിത്രം മദീനയിൽ പുലർന്നു. പരസ്പരം പോരാടിയിരുന്ന, പരസ്പരം തമ്മിൽ തല്ലിയിരുന്ന, അതിക്രമങ്ങളിൽ വാഴ്ന്നിരുന്ന ഒരു സമൂഹം, അവരതാ ഉമ്മവറ്റ സഹോദരങ്ങളെ പോലെ അവർ ചേർന്നു നിന്നു. തന്റെ അപരനെ ചേർത്ത് പിടിച്ചോ, മക്കക്കാരനോ മദീനക്കാരന്, അവർ പറഞ്ഞില്ല. അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല, അവനിലുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള ബന്ധം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തു. അവർ ചേർന്നു മസ്ജിദുകളിൽ കാലോട് കാൽ ചേർത്ത് നിന്ന് അള്ളാഹുവിന് മുൻപിൽ മാത്രം സുജൂദ് ചെയ്യുന്ന ഒരു സമൂഹം അവിടെ വളർന്നു വന്നു. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ നേതാക്കന്മാരായ മുസ്ലിമീങ്ങളുമല്ലാത്തവരും ഒരുപോലെ അംഗീകരിക്കുന്ന മനോഹരമായ ചരിത്രം സമൂഹത്തിന് മുൻപിൽ കാഴ്ചവെച്ച അബൂബക്കറിന സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അവരെല്ലാം പുറത്തു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓലമേഞ്ഞ മസ്ജിദുൻ നബവിയിൽ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നാണ് അബൂബക്കറിന സിദ്ദീഖ് ഉയർന്നു വന്നത്. അവിടെ നിന്നാണ് മക്കയിൽ ജനങ്ങൾ പേടിച്ചിരുന്ന, അവർക്കിടയിൽ ആളുകളെ ഭയപ്പെടുത്തി ജീവിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരൊട്ടകം മരിച്ചു വീണാൽ ഞാൻ അതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് പേടിക്കുന്ന ഒരു ഭരണാധികാരിയായി മാറിയത് അവിടുന്ന് വളർത്തിയെടുത്ത സമൂഹമാണ്. 23 വർഷക്കാലം തൗഹീദിലേക്ക് അവിടുന്ന് ക്ഷണിച്ചു, നന്മകൾ പഠിപ്പിച്ചു, സംസ്കാരങ്ങൾ പഠിപ്പിച്ചു. അവിടുന്ന് തന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവായി മനുഷ്യർക്ക് മുൻപിൽ ശാസ്ത്രജ്ഞന്മാർക്ക് മുൻപിൽ, സാഹിത്യകാരന്മാർക്ക് മുന്നിൽ, ബുദ്ധിജീവികൾക്ക് മുൻപിൽ, സാംസ്കാരിക നായകന്മാർക്ക് മുൻപിൽ, പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും മുൻപിൽ, വിവരമുള്ളവർക്ക് മുൻപിൽ, ഡോക്ടർമാർക്ക് മുൻപിൽ, എല്ലാവർക്കും മുൻപിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സത്യസന്ധതക്കുള്ള തെളിവായി ഉയർത്തിപ്പിടിച്ച ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന തെളിവ് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ, എത്ര പറഞ്ഞാലാണ് മതിയാവുക? വിശുദ്ധ ഖുർആൻ നിരക്ഷരനായ ഒരു റസൂലിന്റെ നാവിൽ നിന്ന് ജനങ്ങൾ കേട്ടറിഞ്ഞ ആ വാക്കുകളിൽ അല്ലാഹു വെല്ലുവിളിച്ചു. വഇൻ കുൻതും ഫീ റൈബിം മിമ്മാ നസ്സലനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഊ ഷുഹദാഅകും മിൻ ദൂനില്ലാ ഇൻ കുൻതും സാദിഖീൻ. വെല്ലുവിളിയൻ ഒരാൾ ഒരു പുസ്തകം കൊണ്ടുവന്നാൽ അതിനെ മറികടക്കണമെന്ന ചിന്ത അറബികൾക്ക് പണ്ടേയുണ്ട്. അവരുടെ ചരിത്രങ്ങളിൽ പ്രസിദ്ധമാണ് മുഅല്ലഖാത്തുകൾ. ഒരാൾ ഒരു കവിത എഴുതിയാൽ അതിനെ മറികടക്കുന്ന കവിത കഅബയുടെ കില്ലയിൽ കൊണ്ടുപോയി അവർ തൂക്കുമായിരുന്നു. ഒരു വെല്ലുവിളി ഇല്ലാതെ തന്നെ, ഒരു വെല്ലുവിളിയും വേണ്ട. ഒരാൾ ഒരു കവിത എഴുതിയാൽ അതിനെ മറികടക്കുന്ന കവിത അടുത്ത ആൾ എഴുതും. സാഹിത്യത്തിലുള്ള മത്സരം അവർക്കിടയിൽ അറിയപ്പെട്ട കാര്യമായിരുന്നു. ഖുർആനിദാ നിരക്ഷരനായ, വായിക്കാൻ അറിയാത്ത, ഒരു വരി വായിച്ചിട്ടില്ലാത്ത ഒരാൾ കൊണ്ടുവന്ന ഗ്രന്ഥം വെല്ലുവിളിക്കുന്നു ആരെ? അറബികളെ മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മനുഷ്യരെ. ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയവർ കുറെ പുസ്തകങ്ങൾ വായിച്ചവരാണല്ലോ. കൊണ്ടുവരൂ, നിങ്ങൾ ഒരു പുസ്തകം കൊണ്ടുവരണ്ട, ഒരു ഗ്രന്ഥം മുഴുവൻ നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല, ഒരു അധ്യായം കൊണ്ടുവന്നാൽ മതി. നമ്മുടെ ദൂതനുമേൽ നാം അവതരിപ്പിച്ച ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾ ഇതാ ഈ ഖുർആനിലെ ഒരു അധ്യായത്തിന് സമാനമായ അധ്യായം കൊണ്ടുവരും. ഖുർആനിൽ ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ എത്ര വചനങ്ങളുണ്ട് എന്നറിയുമോ? ഏറ്റവും ചുരുങ്ങിയ അധ്യായമാണെങ്കിലും മൂന്ന് വചനങ്ങൾ. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. കഴിഞ്ഞു, ഒരു അധ്യായം കഴിഞ്ഞു. നോക്കൂ, നിങ്ങൾ എത്ര സമയം ഞാൻ എടുത്തു അത് വായിക്കാൻ. നിമിഷങ്ങൾ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു അധ്യായം കൊണ്ടുവരൂ നിങ്ങൾ. നിങ്ങൾ ഇതാ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം കൊണ്ടുവരും. ആളുകൾ പലപ്പോഴും വെല്ലുവിളിച്ചാൽ മല്ലനാണെങ്കിൽ അവൻ പറയും, എന്നെ തോപ്പിക്കാൻ ആരുണ്ട്? അപ്പൊ രണ്ടുപേരും മുന്നിലേക്ക് വന്ന ഒറ്റക്കൊറ്റക്ക് വാ എന്ന് പറയും. ഒറ്റക്കൊറ്റക്ക് വാ. ഫാതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഊ ഷുഹദാഅകും മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമെ നിങ്ങൾക്ക് വിളിക്കാവുന്ന ആരെല്ലാം ഉണ്ട്? എല്ലാവരെയും വിളിച്ചോ. എല്ലാവരെയും നിങ്ങൾ വിളിച്ചോ? ബുദ്ധിജീവികളെ വേണോ? ഇതവിടെ പരിപാടി നടത്തുന്ന ആളുകൾ വലിയ ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്നവർ, വലിയ ശാസ്ത്രം പഠിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പലരുണ്ടല്ലോ. വായിക്കാൻ അറിയാത്തൊരു മനുഷ്യൻ 1400 വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന ഗ്രന്ഥം നിങ്ങൾക്ക് മുന്നിൽ ഇതാ വെല്ലുവിളിക്കുന്നു. കൊണ്ടുവരൂ, നിങ്ങൾ ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായത് നിങ്ങൾ കൊണ്ടുവരൂ. വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി 1400 വർഷങ്ങൾക്ക് മുൻപുള്ളത്. ഇന്നും ഇതാ ജനങ്ങൾ ഏറ്റവും അധികം, ലോകത്ത് മനുഷ്യർ ഏറ്റവും അധികം വായിക്കുന്ന ഗ്രന്ഥമായി ഇത് നിലനിൽക്കുന്നു. ഒരു നിരക്ഷരൻ എഴുതിയ ഗ്രന്ഥമാണിത്. നിങ്ങൾ എഴുതിയ ഗ്രന്ഥമോ? വ്യക്തിവാദികൾ ലോകാടിസ്ഥാനത്തിൽ അവാർഡ് കൊടുത്തുവിട്ട ആളാണ് ഇടമറുക്. ഇടമറുക് പണ്ട് ഖുർആനിലെ ശാസ്ത്രീയ അബദ്ധങ്ങൾ എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി. ഇന്ന് യുക്തിവാദികൾ തുറക്കും ആ പുസ്തകം. നിങ്ങൾ തുറക്കുമോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ തുറക്കാൻ? 10 കൊല്ലം മുന്നേ നിങ്ങൾ പ്രസംഗിച്ചത് ഒന്നുകൂടി ആവർത്തിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഓരോ വർഷവും ഓരോ മാസവും തീരുമാനങ്ങളും നിലപാടുകളും മാറ്റിമറിയുന്ന യുക്തിവാദികൾ, 1400 വർഷങ്ങളുടെ ചരിത്രം, പാരമ്പര്യമുള്ള വിശുദ്ധ ഖുർആൻ, അത് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വെല്ലുവിളിക്കാൻ നിൽക്കാൻ നിനക്ക് എന്ത് ധൈര്യമാണുള്ളത്? നിനക്ക് എന്ത് ധൈര്യമാണുള്ളത്? ഖുർആനിന്റെ വെല്ലുവിളി ഇതാ. നിരക്ഷരനായ ഒരു പ്രവാചകൻ കൊണ്ടുവന്ന വെല്ലുവിളി. 1400 വർഷങ്ങൾക്ക് മുൻപ് ടെലസ്കോപ്പുകളോ അതല്ലെങ്കിൽ ശാസ്ത്രീയ ലാബുകളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഖുർആൻ നൽകിയ വെല്ലുവിളി ഇതാ മുന്നിൽ നിൽക്കുന്നുണ്ട്. കൊണ്ടുവരൂ നിങ്ങൾ. വേണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വിശുദ്ധ ഖുർആൻ അതിലെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് നിങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കറിയുമോ വിശുദ്ധ ഖുർആൻ എത്ര പേജുകളുണ്ട്? 600ലധികം പേജുകളുണ്ട്. 600ലധികം പേജുകൾ ഖുർആനിൽ എത്ര വചനങ്ങളുണ്ട്? 6000ൽ പരം വചനങ്ങളുണ്ട്. 6000ൽ പരം വചനങ്ങൾ. ആ വചനങ്ങളിൽ ചിലത് ഒരു പേജ് മുഴുവനുമുണ്ട്. ആളുകൾക്കറിയാം, ആയത്തുദ്ദൈൻ സൂറത്തുൽ ബഖറയിലെ ആയത്ത്, ഒരു ആയത്ത് മുഴുവൻ, ഒരു പേജ് മുഴുവൻ ഒരു ആയത്താണ്, ഒരു വചനമാണ്. കടത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് ഒരു വാക്കിൽ അവസാനിക്കുന്ന വചനമുണ്ട്. നൂൻ ഒരു ആയത്താണ്, ഒരു വചനമാണ്. അങ്ങനെ വലുതും ചെറുതുമായി 6000ൽ പരം വചനങ്ങൾ. ചില വചനങ്ങൾ പരസ്പരം പരിപൂർണ സാദൃശ്യമുള്ളതാണ്. ഒരായത്ത് നമ്മൾ ചിലപ്പോൾ ഖുർആനിലൊരു സൂറത്തിൽ വായിക്കും, അതേപോലത്തെ ആയത്ത് വേറെ സ്ഥലത്തും കാണാം. പരസ്പര സാദൃശ്യമുള്ള വചനങ്ങളുണ്ട്. പൂർണ്ണമായ സാദൃശ്യമുള്ളത്, പൂർണ്ണമായ സാദൃശ്യമില്ലാത്തത്. ചിന്തിക്കുക, ജനങ്ങളെ ചിന്തിക്കുക, ആലോചിക്കുക. ഈ ഖുർആൻ 600ൽ പരം പേജുകളുള്ള ഗ്രന്ഥം, 6000ൽ പരം വചനങ്ങളുള്ള ഗ്രന്ഥം, അത് മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ മനഃപ്പാഠമാക്കിയ എത്ര മനുഷ്യർ ലോകത്തുണ്ട്? എത്ര മനുഷ്യർ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്? എത്ര മനുഷ്യർ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ര. ഖുർആൻ നാം ഇതാ ചിന്തിക്കുന്നവർക്ക് വേണ്ടി എളുപ്പമാക്കിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച്, ഞാനിതാ ഒരാളെ 20 പേജുള്ള ഒരു പുസ്തകം തരാം മലയാളത്തിൽ, നിങ്ങൾ മനപ്പാടാക്കുമോ? മനപ്പാടാക്കുമോ നിങ്ങൾ? 20 പേജുള്ള ഒരു പുസ്തകം, ഒരു അക്ഷരം പോലും തെറ്റാതെ, ഒരു വാക്ക് പോലും തെറ്റാതെ, മലയാളികൾക്ക് സാധിക്കുന്നില്ല ഒരു പുസ്തകം മനപ്പാടാക്കാൻ. നമ്മൾ മലയാളികൾ 3 വയസ്സുള്ള കുട്ടി മുതൽ അവൻ ഇന്നുവരെ അറബി കേട്ട് വളർന്നിട്ടില്ല, അവൻ ഇന്നുവരെ അറബി സംസാരിച്ചിട്ടില്ല, 3 വയസ്സുള്ള കുട്ടി മുതൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുന്നു. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഒരു നിരക്ഷരനായ മനുഷ്യൻ എഴുതിയ ഗ്രന്ഥത്തിന്റെ അവസ്ഥയാണോ ഇത്? ആരാണ് ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്? ചില പുസ്തകങ്ങൾ ആളുകൾ ചിലത് പഠിച്ചു വെക്കും. വലിയ വലിയ ഡോക്ടർമാർക്കറിയാം, വലിയ വലിയ ഡോക്ടറേറ്റ് എടുത്തവർക്കറിയാം മനഃപ്പാഠമുണ്ട്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതാരാണ്? കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന കർഷകനത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ലാബുകളിൽ പണിയെടുക്കുന്ന ഡോക്ടർമാരത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ മനഃപ്പാഠമാക്കി, ലക്ഷങ്ങൾ. അവരുടെ ഭാഷ പോലുമല്ല ഇത് അവരുടെ ഭാഷ പോലുമല്ല. അതാണ് ഞാൻ പറയുന്നത്, അറബികൾ മനഃപ്പാഠമാക്കുന്നത് തന്നെ അത്ഭുതമാണ്. അറബി വായിക്കാൻ അറിയാത്തവർ വരെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഖുർആനിന്റെ മനപ്പാഠങ്ങളുടെ രൂപങ്ങളിൽ ഒന്ന് കേട്ട് മനപ്പാഠമാക്കല. ഒരു ഗ്രന്ഥം മുഴുവൻ 600 പേജുകളുള്ള ഒരു ഗ്രന്ഥം മുഴുവൻ ഒരു നിരക്ഷരനായ മനുഷ്യൻ വായിച്ചു കേൾപ്പിച്ച ഒരു നിരക്ഷരനായ മനുഷ്യൻ കേൾപ്പിച്ച ഒരു ഗ്രന്ഥം ലോകത്ത് കോടാനുകൂടി മനുഷ്യർ മനഃപ്പാഠമാക്കിയത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ വേദഗ്രന്ഥമുള്ളത്? ആണോ? അല്ല. ഹിന്ദുക്കൾക്കുണ്ട്, നസാറാക്കൾക്കുണ്ട്, യഹൂദർക്കുണ്ട്. അവരെല്ലാം ആദരിക്കുന്ന ഗ്രന്ഥങ്ങൾ അവരവർക്കുണ്ട്. എന്തിനാ അതയിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ പറയുന്ന മതനിഷേധികൾ അവർ വരെ ഇതാ ഇപ്പോൾ അതയിസ്റ്റ് ബൈബിൾ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ്. നിരീശ്വരവാദിന്റെ ബൈബിൾ, എത്രയെത്ര പുസ്തകങ്ങൾ, എത്രയെത്ര ഗ്രന്ഥങ്ങൾ 1400 വർഷങ്ങളായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് നേരിട്ട് കേട്ട ഒരു മനുഷ്യനെ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തുക. ഇപ്പോൾ ഖുർആൻ പഠിച്ച ഒരു കുട്ടിയെ മുന്നിൽ വന്ന് നിർത്തുക, രണ്ടുപേരും ഒരേപോലെ ആ ഖുർആൻ നിങ്ങളെ കേൾപ്പിക്കും. അത് ഒരാളുടെ കാര്യമല്ല, കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട്, മലപ്പുറം ജില്ലയിൽ എത്ര ആൾക്കാരുണ്ട്, എണ്ണിയാ തീരോ. 1400 വർഷങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുക്കുക, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ ചരിത്രം എത്രയുണ്ട്. ഈ ഖുർആനിന് മുൻപിലാണ് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നത്. വരയാനൊന്നേ ഉള്ളൂ, ചിലപ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ഇവരദോഷികൾ പർവ്വതത്തിന്റെ മുകളിൽ ചവിട്ടുകൊടുത്തിട്ട് വരും. കണ്ടില്ലേ, ഞാൻ പർവ്വതത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവൻ കാലത്തിന്റെ യാത്രയിൽ അവൻ അവസാനിക്കും, പർവ്വതം അവിടെ തന്നെ ബാക്കിയുണ്ടാകും. 1400 വർഷങ്ങൾ ഇടമുറകു വന്നിട്ടുണ്ട്. അതിനു മുൻപ് ഇതിനേക്കാൾ വലിയ നിഷേധികൾ വന്നിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ വന്നിട്ടുണ്ട്. തത്വശാസ്ത്രത്തിൻ്റെയും കേവല ശാസ്ത്രത്തിൻ്റെയും ബുദ്ധിജീവി ചിന്താഗതികളുടെയും എല്ലാം തിരമാലകൾ ഖുർആനിന് നേരെ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ, ഈ പറയുന്നത് സംശയത്തോടുകൂടിയല്ല, ഉറപ്പോടുകൂടിയാണ്. ലോകം അവസാനിക്കുന്നതുവരെ ഖുർആൻ നിലനിൽക്കും, വിശുദ്ധ ഖുർആനിന്റെ ആദർശവും നിലനിൽക്കും. മുസ്ലിമീങ്ങൾക്ക് അതിൽ യാതൊരു സംശയവുമില്ല. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഇരുത്തം സ്വാലിഹായ അമലുകളിൽ അല്ലാഹു രേഖപ്പെടുത്തുമാറാകട്ടെ.